പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. മരണെ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുകയോ പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാർ അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവൃത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം, അവരുടെ പിൻഗാമികളും അവരുടെ അവകാശം മക്കളുടെ മക്കളിൽ നിന്ന് നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്ക് നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാനം ജനതകളെ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹാനോക്ക് നോഹ ഹാനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അനേക ജനതകളുടെ പൂർവപിതാവായിരുന്നു അബ്രഹാം. മഹത്വത്തിൽ അവന് സമനായ ആരുമില്ല. അവനത്രയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തിരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെ മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവനെ വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ എത്ര ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയ കാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമന്വിതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവനെ നൽകുകയും ചെയ്തു. വിശ്വസ്തയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രയേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. ലേവി ഗോത്രജനം മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹരോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോദും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയായും ദേവാലയത്തിന്റെ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു. സ്വർണ നീല ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചെമ്മപ്പു നൂൽ ഇസ്രയേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രക്തങ്ങൾ പതിച്ച സ്വർണ ഫലകം എന്നിവ അണിയിച്ചു. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിലൊരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കരചാതിരി പ്രകടമാക്കുന്നതെ നയനാന നഗരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവന്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹര വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും രണ്ടു പ്രാവശ്യം ഇത് അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും അവകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണത്. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രയേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ദാഥാനും അബിറാമും അവരുടെ അനുയായികളും കോറഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച അസൂയാലുക്കളാവുകയും ചെയ്തു. കർത്താവ് ഇത് കണ്ടു കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് അഹ്റോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കില്ല. കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. എലയാസറിന്റെ പുത്രനായ ഫിനഹാസിനാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം. അവന്റെ യുവഭക്തി തീഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാഗോത്രജനായ ഇശായിയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹ്റോന്റെ പിന്തുടർച്ച അവകാശം അവന്റെ സന്തതികൾക്കാണ്. തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ഞാനും കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. നൂന്റെ പുത്രൻ ജോശുവ യുദ്ധവീരനും പ്രവാചകന്മാരും മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രയേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവനവരുടെ അവകാശം നേടിക്കൊടുത്തു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. അവന് മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവന് ഉത്തരമരുളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബെത്ഹോറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണമായി പിൻചെന്നു. മോശയുടെ കാലത്ത് അവനൊരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യഫുന്നയുടെ പുത്രൻ കാലേബിനോടത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 600,000 യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻമലം പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രയേൽക്കാരും മനസ്സിലാക്കി. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടുകൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേക ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സമ്പൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ ശമുവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസിനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. ശത്രുക്കളെല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അവിടുത്തെ ശബ്ദശക്തമായി മുഴങ്ങി. ചൈറിലെ ജനനേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും അവിടുന്ന് നിർമാർജനം ചെയ്തു. നിത്യനിദ്രയ്ക്ക് മുമ്പായി ശമുവേൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു, ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല, ആരും അവനെ കുറ്റം ആരോപിച്ചില്ല. നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു. രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു. അവനുശേഷം ദാവീദിന്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇത്രയേ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കോലാട്ടിൻകുട്ടികളോടുകൂടിയ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ കരടികളുമായും കളിയാടി. അവൻ യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ? ആ മല്ലനെ കൊന്നവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ? അവനത്തിൽ നിന്ന് നായകർത്താവിനോട് അപേക്ഷിച്ചു. തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലതുവരെ ശക്തമാക്കി. 10,000 മേൽ വിജയം വരിച്ചവനെന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചു. കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചു മാറ്റി. എതിരാളികളായ ഫിലിസ്ത്യരെ അവൻ നശിപ്പിച്ചു. ഇന്നും അവർ ശക്തിയേറ്റവരായി കഴിയുന്നു. തന്റെ എല്ലാ പ്രവൃത്തികളിലും അവനത്തിന്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന്റെ കൃതജ്ഞതയർപ്പിച്ചു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ഗായിക സംഘത്തെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം നീക്കി ഉറപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവന് രാജ്യത്തോ ഇസ്രയേൽ മഹത്വത്തിന്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകി. ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി. അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി. ശലോമോന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു. ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി. അവിടുത്തെ നാമത്തിൽ അവനൊരു ആലയം നിർമ്മിച്ചു. എന്ന് നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി. യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു. നിന്റെ വിജ്ഞാന നദി പോലെ കവിഞ്ഞൊഴുകി. നിന്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു. അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു. നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിലെത്തി. സമാധാനപൂർണമായ ഭരണം നിമിത്തം നീ പ്രിയങ്കരനായി. നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി. സന്തതി പരമ്പരയെ മലിനമാക്കി. അവരെ ക്രോധത്തിന് ഇരയാക്കി. നിന്റെ ഭോഷത്വം അവർക്ക് ദുഃഖകാരണമായി. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. എഫ്രയീമിൽ നിന്ന് ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നു. കർത്താവ് ഒരിക്കലും കാരുണ്യം ഇടുകയോ തന്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല. അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുടച്ചു മാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല. അതിനാൽ യാക്കോബിനെ ഒരു ഗണത്തെയും ദാവീദിന്റെ വംശത്തിൽ ഒരു സന്തതിയെയും അവശേഷിപ്പിച്ചു. ശലോമോൻ പിതാക്കന്മാരോട് ചേർന്നു. അവന്റെ സന്തതികളിൽ ഒരുവൻ സ്ഥാനമേറ്റു. വിഡ്ഢിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലെത്തവനുമായ റെഹോബാമിന്റെ ഭരണം ജനങ്ങളുടെ കലാപത്തിന് കാരണമായി. നേബാത്തിന്റെ പുത്രൻ ജെറോബാം ഇസ്രയേലിനെ തിന്മയിലേക്ക് നയിച്ചു. എഫ്രയീമിനെ പാപമാർഗത്തിൽ നടത്തി. സ്വദേശത്ത് നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധമോ അവർ പാപത്തിൽ മുഴുകി. തങ്ങളുടെ മേൽ പ്രതികാരം പതിയുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി. അവന്റെ തീക്ഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി. കർത്താവിന്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. മൂന്ന് പ്രാവശ്യം അഗ്നി ഇറക്കി. ഏലിയ അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ. അത്തരം പ്രവൃത്തിയുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട്? അത്യുന്നതിന്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കറയിൽ നിന്ന് താഴെയിറക്കുകയും ചെയ്തു. നീ സീനായിൽ വെച്ച് ഭീഷണികളും ഹോറേബിൽ വെച്ച് പ്രതികാരത്തിന്റെ വിധികളും ശ്രവിച്ചു. ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെ നീ അഭിഷേകം ചെയ്തു. അഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സംഹരിക്കപ്പെട്ടത്. ദൈവത്തിന്റെ കോപം ആളിക്കത്തുന്നതിനു മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിന്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിന്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ. അവർ ജീവിക്കും. ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തു. ഏലീശായിൽ അവന്റെ ചൈതന്യം നിറഞ്ഞു. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല. ആരും അവനെ കീഴടക്കിയില്ല. ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല. മരിച്ചിട്ടും അവൻ പ്രവചിച്ചു. ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇതെല്ലാം കണ്ടിട്ടും ജനം അനുദപിച്ചില്ല. പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല. സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. ആർ ഭൂമിയിൽ എങ്ങ് ചിതറി. ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ചു. ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു. മറ്റുള്ളവർ പാപത്തിൽ മുഴുകി. യഹോവയുടെ ന്യായപ്രമാണമനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ട് നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ നിന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിൽ വന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാണെന്നു മുബാറിക്കുമോ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി ആദ്യം വേഗം തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ആ ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന, ദൈവവുമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ അന്യ തിരുനാമം മഹതീകരിക്കപ്പെടുമാറാകട്ടെ. എല്ലാ ബുധനാഴ്ചയും സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് പതിവ് പോലെ എല്ലാ ദൈവമക്കളെയും ആദരവോട് സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ നമുക്ക് വീണ്ടും കൂടുവാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമായിരിക്കുന്ന സ്ഥാനത്ത് ഭയഭക്തിയോടുകൂടി ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവത്തിന്റെ കൃപ ചൊരിയണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം. വളരെ അത്ഭുതകരമായി ഓരോ നിമിഷവും തന്റെ ബലമുള്ള കരങ്ങളിൽ തമ്പുരാൻ നമ്മെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നു. തമ്പുരാന്റെ ഭുജം നീട്ടി ഓരോ നിമിഷവും ഏത് പ്രതിബന്ധങ്ങളിലും അതിജീവിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ കരുണ നമ്മളിൽ വ്യാപരിക്കണമേ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ അതിന് തുടക്കം കൊടുക്കുകയും ഇപ്പോൾ അതിനെ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകാൽ വന്നിയ മാമനച്ഛൻ, ശ്രീപ്പെട്ട വി സി വർഗീസ് അച്ഛൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ദൂരം ചാരമായിരുന്നതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലെ വീണ്ടും സമർപ്പിക്കുന്നു. നാം ആയിരിക്കുന്ന സ്ഥലത്ത് നല്ല വിശ്വാസത്തോടും ഭക്തിയോടും ദൈവ സാന്നിധ്യ ബോധം അനുഭവിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമായി തീരുവാൻ നമുക്കിടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ വളരെ സുപരിചിതമായ 230-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. എന്നെ യേശുവല്ലാതെ എനിക്കൊരാശ്രയം പോകുന്നില്ല എന്നുള്ള ഗീതം. എന്നെ യേശുവല്ലാതില്ലേനി ക്യോരാശ്രയം ഭൂവിൽ, നിന്മാറിലല്ലാതില്ലേനിക്കു വിശ്രാമം വേറെ, ഈ പാരിലും പാരത്തിലും നിസ്തൂലനൻ പ്രിയൻ, എന്റെ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും, എന്നേശു മാത്രം മാതിയേനി കേതു നേരത്തും, വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ സാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസാഖിയ ഈ ലോകസാഖി മാരെല്ലാരും മാറിപ്പോയാലും എന്റെ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മാതിയേനി കേതു നേരത്തും എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമൻ വൈദ്യൻ മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ രോഗശാന്തിക്ക നിന്മാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ എന്റെ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മാതിയേനി ഏതു നേരത്തും എന്നാശ്രയം എന്നാശ്രയം എന്നേശു കർത്താവേ നീ ജീവിക്കുന്നതാലേ ഞാനും ജീവിക്കുന്നിപ്പോ നിൻ സ്നേഹമാം കോടി കീഴിൽ ഞാൻ കാടുന്നു ദയം എന്റെ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മാതിയേനിക്കേതു നേരത്തും.
നമുക്ക് കൗമ പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സുഷ്മ പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായി അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോൻ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് വന്നേക്കുന്നതിനൊക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ ഇസ്രായേലിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരവുമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവനെ മർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
പാറയ്ക്കുമോർ എന്റെ കർത്താവേ, ദുഃഖങ്ങളുടെ കാലത്ത് നീ എനിക്ക് ആശ്വാസവും അപകടകാലത്ത് എന്റെ നടത്തിപ്പുകാരനുമായിരിക്കണമേ. എന്റെ ആത്മാവിന്റെ രോഗത്തെയും അതിന്റെ ഔഷധവും നിന്റെ തൃക്കയിലിരിക്കുന്നുവെന്ന് ഉള്ളതിനെ നിനക്കറിയാമല്ലോ. തങ്ങളുടെ തലമുറകൾക്ക് കണ്ണാടിയായി തീർന്നിട്ട പുണ്യവാന്മാർ ഏതിനാൽ തങ്ങളെ തന്നെ കണ്ടിരിക്കുന്നുവോ ആ നീതിയുടെ സൂര്യനായുള്ളവേ, എന്റെ ഉള്ളിൽ നിന്നെ കുറിച്ചുള്ള അറിവിന്റെ വാതിൽ തുറക്കണമേ. തങ്ങളുടെ പ്രത്യേക നടപടികളാൽ നിന്നെ സാധിപ്പിച്ചിരിക്കുന്നതായ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെന്നു ചേർന്നിരിക്കുന്ന ആ നിർമ്മല ഭവനത്തിൽ ചെന്ന് ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. എന്റെ കൂതാശികളാൽ എന്നെ ശുദ്ധീകരിക്കണമേ. നിന്നെ കുറിച്ചുള്ള അറിവാൽ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവിന്റെ എന്നേക്കുന്നതിനുള്ള ആശ്രയം അനുരോധിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവമേ, നിന്നെയും ജീവൻ നൽകുന്നതായ നിന്റെ കൽപ്പനകളെയും ഗ്രഹിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. എന്റെ സൃഷ്ടാവേ, എന്റെ സ്വഭാവ ബലഹീനതയേ നിനക്കറിയാമല്ലോ. ശത്രുവിന്റെ ഉഗ്രതയെ എന്റെ അടുക്കൽ നിന്ന് നീ വിരോധിക്കണമേ. എന്റെ അവയവങ്ങളിൽ നിന്ന് പാപത്തിന്റെ മുള്ളുകളെ നീ പറിച്ചു കളയണമേ. എന്റെ ഹൃദയത്തിൽ നിന്ന് പാപത്തിന്റെ ചൂടിനെ നീ ഇല്ലാതാക്കണമേ. എന്റെ ആത്മരോഗത്തിന് ഔഷധത്തിന്റെ കൈ നീട്ടിത്തരയണമേ. ഞാൻ നിന്നെ നന്നേക്ക് സ്തോത്രം ചെയ്ത് സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശവകുല സുബാൻ ലവോൽ മീൻ
സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ധന്യമാർന്ന ഈ പ്രഭാതം നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രഭാതം കഴിഞ്ഞ് മധ്യാഹ്നത്തിലേക്ക് നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നാം ഇരിക്കുന്ന ഇടത്ത് കൂടുതൽ പ്രാർത്ഥന ആ ഒരു ശക്തി നമ്മളെ വ്യാപരിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ആശ്വസിക്കാം. സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ തന്റെ ബലമുള്ള കരങ്ങളാൽ ഓരോ നിമിഷവും ദൈവം നമ്മളെ കരുതുന്നു. ദൈവസന്നിധിയിൽ ഏറ്റവും കൂടുതൽ നല്ല ബോധ്യത്തോടുകൂടി അടുത്ത് ചെല്ലുന്നതനുസരിച്ച് ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഒരുപക്ഷെ ഈ പ്രാർത്ഥനകളും ഈ ദിനങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾക്ക് കേൾക്കുന്ന ദൈവവചനങ്ങളും ഒക്കെ നമ്മളെ കൂടുതൽ നന്മയിലേക്കും ആത്മിക വിശുദ്ധിയിലേക്കും നയിക്കാൻ ഇടവരട്ടെ. അതോടൊപ്പം നമ്മുടെ തലമുറകളെയും ആ ഒരു നന്മയിലേക്ക് നടത്തപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് സംഗതിയാകട്ടെ. 147 സങ്കീർത്തനം 11 വാക്യം ഇങ്ങനെ വായിക്കുന്നു: തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. തന്നെ ഭയപ്പെടുകയും തന്റെ ദയവിൽ പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ എപ്പോഴും ദൈവത്തെ ഭയപ്പെടുകയും അവന്റെ ദയയിൽ പ്രത്യാശ വെക്കുകയും ചെയ്യണം എന്നുള്ളത് സങ്കീർത്തനക്കാരൻ നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ദൈവം നമ്മളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ള ഭയമല്ല. അതിനേക്കാൾ ഉപരി സ്നേഹത്തോടെയുള്ള, ആദരവോടുകൂടിയുള്ള ദൈവിക ഭയം, ആ സ്നേഹം എന്ന സത്യം നിലനിർത്തിക്കൊണ്ട് നമ്മൾ ദൈവത്തെ ഭയപ്പെടുമ്പോഴാണ് തീർച്ചയായിട്ടും ആ ദൈവിക കൃപ നമുക്ക് കണ്ടെത്തുവാൻ തക്കോണം ഇടയായിത്തീരുന്നത്. നമ്മുടെ ദൈവത്തിന്റെ ദയയിൽ നമ്മൾ നിരന്തരം പ്രത്യാശ വെക്കുക. ഏത് പ്രയാസങ്ങളിലും പ്രതിബന്ധങ്ങളിലും നൊമ്പരങ്ങളിലും ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ അവൻ സമീപസ്ഥനാണെന്നുള്ള ഒരു പ്രത്യാശ തിരിച്ചറിവാണ് ഈ ലോകത്തിൽ ജീവിപ്പാൻ നമ്മളെയും നമ്മുടെ മുൻതലമുറയും അതുപോലെ തന്നെ പിൻതലമുറകളെയൊക്കെ ശക്തീകരിക്കേണ്ട കോണം ഇടയായിട്ടുള്ളതും ഇടയാകാൻ പോകുന്നതും. അതുകൊണ്ട് ആ ഒരു ബോധ്യം നമ്മളെ എപ്പോഴും പ്രത്യേകമായിട്ട് ഭരിക്കട്ടെ എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അവരോട് ചേർന്നൊരു സന്തോഷം കൂടെ പങ്കുവെക്കാനുള്ളത്, നമുക്കറിയാം നമ്മുടെ അരമനയിൽ മാനേജറായിരിക്കുന്ന പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, അച്ഛന് ഒരുപക്ഷെ നമുക്ക് ഈ സുബോറയ്ക്ക് വളരെ പരിചയമുണ്ട്. ഈ പ്രാർത്ഥനയിൽ എപ്പോഴും അച്ഛന്റെ വളരെ ശാന്തമായിട്ടുള്ള വാക്കുകളും സാന്നിധ്യമൊക്കെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാണ്, മുതൽക്കൂട്ടാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് അച്ഛന്റെ പ്രാർത്ഥനകളും ഒക്കെ ഈ പ്രാർത്ഥനയ്ക്ക് വലിയൊരു പിൻബലമാണ്. അത് ഈ പ്രാർത്ഥന മാത്രമല്ല, ഭദ്രാസനത്തിന്റെ എല്ലാ മേഖലകളിലും അച്ഛന്റെ പ്രാർത്ഥനയും അച്ഛന്റെ സാന്നിധ്യവും, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിലാണെങ്കിലും സീനിയേഴ്സിന്റെ ഇടയിലാണെങ്കിലും ഒക്കെ ഒരുപോലെ പ്രവർത്തിക്കാനുള്ള അച്ഛന്റെ ആ ഒരു ഡെഡിക്കേഷനും ആ ഒരു കഴിവും ഒക്കെ പലപ്പോഴും ഞാൻ അടുത്തു നിന്ന് വീക്ഷിച്ചിട്ടുള്ളതാണ്. എന്നത് പറയാൻ കാരണം അച്ഛന്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പടിയൂടെ മുന്നേറുവാൻ തക്കവണ്ണം ദൈവം അഭിയെന്ന ഇടവക പത്രപൂരത്തിൽ കൂടി കരുണ ചൊരിഞ്ഞിരിക്കുകയാണ്. സെപ്റ്റംബർ 16 വെള്ളിയാഴ്ച നമ്മുടെ ഭദ്രാസന അരമന ചാപ്പലിൽ വെച്ച് അദ്ദേഹത്തെ റമ്പാനച്ഛനാക്കുവാൻ തക്കവണ്ണം അഭിയെന്ന തിരുമനസ്സുകൊണ്ട് താല്പര്യം അറിയിച്ചു. പരിശുദ്ധ ബാബായുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടിയാണ് അഭിനയ ഭദ്രാസന മത്രാപോലിത്ത അദ്ദേഹത്തിന് ആ സ്ഥാനം നൽകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിലുള്ള ആദ്യത്തെ ഒരു ഒരു റമ്പാൻ സ്ഥാനമാണ് നമ്മുടെ ഈ അമേരിക്കൻ ഭദ്രാസനത്തിൽ ദൈവത്തിന് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഓർക്കുകയും അത്രകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവം മുമ്പാകെ ശരണപ്പെടുകയും താഴുകയും ചെയ്യുന്നു. തുടർന്നുള്ള പ്രാർത്ഥനകളിലൊക്കെ പ്രിയപ്പെട്ട ബിജോയസിനെ നിങ്ങൾ ഓർക്കണം. അദ്ദേഹം ഈ സഭയിൽ അനേകരെ ദൈവസന്നിധിയിലേക്ക് ഏറ്റവും മാതൃകാപരമായി നയിക്കാൻ കരുത്തുള്ള ഒരാത്മീയ പിതാവായി ശുശ്രൂഷിക്കാൻ ദൈവത്തിന്റെ കൃപ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. കാരണം ലോകം എപ്പോഴും ഏറ്റവും കൂടുതൽ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നത് നല്ല ആത്മീയ ആചാര്യന്മാരെയാണ്. ഇന്ന് സമൂഹത്തിൽ കണ്ടെത്താൻ പ്രയാസമുള്ളതും അങ്ങനെയുള്ളവരെയാണ്. അപ്പൊ അങ്ങനെയുള്ള അനേകര് നല്ല തികഞ്ഞ ഭക്തിബോധത്തോടുകൂടി പിൻപറ്റുന്ന ഒരാത്മീയ ആചാര്യനായി ദൈവവുമ്പാകെയും മനുഷ്യ സമൂഹത്തിലും നമ്മുടെ സഭയിലും ഒക്കെ പ്രവർത്തിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടുതൽ തെളിച്ചവും വെളിച്ചവും ഒക്കെ അദ്ദേഹത്തിന് ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടയാകണമെന്നുള്ള പ്രാർത്ഥന ഈ ദിനങ്ങളിലൊക്കെ ഉണ്ടാകണമെന്ന് ഏറ്റവും വിനയത്തോടുകൂടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. സെപ്റ്റംബർ 16 വെള്ളിയാഴ്ച നമ്മുടെ ഭദ്രാസന അരമനയിൽ വെച്ചാണ് ശുശ്രൂഷ നടക്കുന്നത്. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ അത് സംബന്ധിക്കാം. അല്ലാത്തവര് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഉപവസിച്ച് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛനാണ്. നാട്ടിൽ നിന്നോട് അച്ഛനെ പ്രസംഗിക്കാൻ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അച്ഛനെ പെട്ടെന്ന് റസൗകര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ വി സി വർഗീസ് അച്ഛനെ ആവശ്യപ്പെട്ടത്. ഒരുപടിയും കൂടാതെ ഈ സമയത്തും ആവശ്യപ്പെട്ടാലും അച്ഛന്റെ സാന്നിധ്യവും നല്ല വാക്കുകളും ഈ ശുശ്രൂഷയ്ക്ക് ലഭ്യമാവുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പേരില് പ്രിയപ്പെട്ട അച്ഛനെ ഈ സന്ധ്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ശ്രീമതി മേരീസ് കറിയ ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും. ശ്രീമതി മേരീസ് കറിയ ഇപ്പോഴ സുവിശേഷ ഗീതങ്ങളിൽ ഒരു ഗീതം ആലപിക്കും. ഹലോ ഹലോ മേരിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ചോദ്യപക്ഷേ ചിലപ്പോഴും മേരി സ്കറിയുടെ ഫോണ് മ്യൂട്ടഡ് ആയിരിക്കും, ചിലപ്പം ഇത് പറയാനും പറഞ്ഞുപോയി. ഓക്കെ, ഞാൻ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം, നമ്മൾ അനുതാപത്തിന്റെ ഒരു ഗീതം ഈ സമയത്ത് ആലപിക്കുകയാണ്.
കർത്താവേ ദ്രവ്യാഗ്രഹവും മതിയില്ലായ്മയു മാറ്റു സദാ അക്രമമൊക്കെ വെറുക്കുന്ന നിർമ്മല ചിത്തം നൽകണമേ കർത്താവേ. ഉന്നത ഭാവം തന്നെത്താനെ നടിക്കാത്ത നികളമാശേഷമകറ്റുന്ന നിർമ്മല ചിത്തം നൽകണമേ. ഉന്നത സിംഹാസനമല്ല നിസ്സാരമതൊന്നോർക്കുന്ന അധികാരഭ്രമമില്ലാത്ത നിർമ്മല ചിത്തം നൽകണമേ കർത്താവേ. ദുർമത്സരമിങ്ങേശീടാത്തതുമെപ്പോഴും തിന്മയിൽ ശങ്ക കലർന്നതുമാ നിർമ്മല ചിത്തം നൽകണമേ. അന്യായത്തിൽ നിന്നെൻ്റെ കൈകൾ വിരമിച്ചിടട്ടെ സൽക്കർമ്മങ്ങൾക്കായ വകൾ നീട്ടപ്പെടുമാറാകട്ടെ. എൻ കാലുകൾ ദൂർമാർഗത്തിൽ വയ്ക്കുന്നതിനിടയാകരുതേ തന്മാർഗത്തിൽ കൂടി സദാ ഞാൻ അടിയൂ നീ നടക്കണമേ. മാംസാത്മശേഷവുമാസ്തികളിൽ പറ്റിവുണങ്ങിടുമാറേറ്റം നെടുവീർപ്പുകളിട്ടിടുന്ന നിർമ്മലചിത്തം നൽകണമേ കർത്താവേ. പാപങ്ങളയോ ഉണ്ടാകും മറവിളിയാലേ മെഴുകുന്നതുപോലൊരുകീടും നിർമ്മലചിത്തം നൽകണമേ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട വി സി വർഗീസച്ചനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് കടന്നു വരുന്നതിനും അല്പസമയം തിരുവചനത്തിന് ധ്യാനിക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനവസരമുണ്ടാക്കിയതെന്ന് ബഹുമാനപ്പെട്ട രാജേഷത്തിനോടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും കാത്ത് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകമായിട്ട് അച്ഛൻ ഓർമ്മിച്ചതുപോലെ ബിജു അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഒരു സന്യാസിയായിട്ട് ശിഷ്യജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ളവർക്കൊരു മാതൃകയായി ജീവിക്കുന്നതിനും ദൈവം അദ്ദേഹത്തിന് ഉപയുക്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബലഹീനായ അടിയന്റെ നാവിന്മേൽ ദൈവത്തിന്റെ ആത്മാവാൽ വചനം ലഭിക്കുന്നതിനും ആ ലഭിക്കുന്ന വചനം കേൾക്കുന്നവരിൽ പകർന്നു കിട്ടി അവർക്കത് മനസ്സിലാക്കുന്നതിനും ദൈവത്തോട് നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു. ഇന്നത്തെ തിരുവചനത്തിന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഭാഗം ചിലപ്പോൾ ഇതിനു മുൻപ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. എങ്കിലും ഞാൻ അതങ്ങ് ഷെയർ ചെയ്യുകയാണ്. അത് ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. The just shall live by faith. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള ഒരു വാക്ക്. ചില ട്രാൻസ്ലേഷനകത്ത് righteous shall live എന്നും കാണാം. രണ്ടും ഒരു വാക്ക് ആയിട്ട് തന്നെ കണ്ടാൽ മതി. ജസ്റ്റ് എന്നും നീതിമാനും റൈച്ചസും എല്ലാം ഒരേ വാക്കായിട്ട് അത് കണ്ടാൽ മതി. അത് ജീവിക്കുന്നുള്ള ഒരു വാക്ക്. ഇത് എനിക്കിത് ഇങ്ങനൊരു തോട്ട് മനസ്സ് വരാൻ കാരണം, ഞാൻ എല്ലാ വ്യാഴാഴ്ചയും ഈ DOCE അല്ലെങ്കിൽ ദിവ്യബോധനത്തിനൊരു ഡിപ്ലോമ കോഴ്സുകാർക്ക് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. പൗലോസ് ശ്രീഹായുടെ ലേഖന പരമ്പരയും അദ്ദേഹത്തിന്റെ ചിന്താഗതിയും ഒക്കെ അതിനകത്തുനിന്നും ഇങ്ങനെ ഉരിഞ്ഞു തിരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു വാക്കാണ് ഈ ജസ്റ്റ് അല്ലെങ്കിൽ റൈച്ചസ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത് എന്നുള്ളത്. ഹബക്കൂക്ക് എന്റെ പുസ്തകമാണെന്ന് ഞാൻ അതിൽ നിന്നും പിന്നീട് മനസ്സിലാക്കി അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ ഈ ഹബക്കൂക്ക് എന്ന് പറയുന്നത് ചെറിയ പ്രവാചകന്മാരിൽ 8-ാമത്തെ ആളായിട്ടാണ് കാണുന്നത്. ചെറിയ പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ മൈനർ പ്രോഫറ്റ്സ്, അവരിൽ 8-ാമത്തെ ആളാണ് ഹബക്കൂക്ക്. ആകെ 3 അധ്യായങ്ങൾ മാത്രമേ ആ പുസ്തകത്തിനുള്ളൂ. ഹി വാസ് എ കണ്ടംപററി ഓഫ് നെഹും സെഫന്യ ആൻഡ് ജെറമയ അറൌണ്ട് 640-609 BC. 640-609 BC കിങ് ജോസിയ രാജാവിന്റെ കാലത്ത് യഹൂദയിൽ ജീവിച്ചിരുന്നതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ജോസിയ രാജാവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് യഹോവയ്ക്ക് ഇഷ്ടമായുള്ളത് ചെയ്തും രാജ്യത്തിലെ അനീതികൾ നീക്കിയും അവിടുത്തെ വിഗ്രഹാരാധനകൾ മാറ്റിയും ദൈവികമായിട്ടുള്ള ഒരു ജനത്തെ വാർത്തെടുത്ത് അത് ദൈവിക തിമ്മുൻപാകെ നയിക്കുന്നതിനും നന്നായി രാജ്യത്തെ ഭരിക്കുന്നതിനും സാധിച്ചിട്ടുള്ള ഒരു രാജാവാണ്. ഈ രാജ്യത്തെ നയിക്കുന്നവർ അവരെങ്ങനെയാണോ ഒരു രാജ്യത്തെ നയിക്കുന്നത് അതനുസരിച്ചായിരിക്കും പ്രജകളുടെ ഗതിയും. യഥോ മാതാ തഥോ പുത്രി എന്ന് പറയുന്ന പോലെ യഥോ രാജ തഥോ പ്രജ, രാജാവ് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും പ്രജകളും. നന്മ ചെയ്യുന്ന രാജാവാണെങ്കിൽ നന്മയെ പഠിപ്പിക്കുന്ന രാജാവാണെങ്കിൽ, യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് നടത്തുന്ന രാജാവാണെങ്കിൽ ആ ജനങ്ങളും അതനുസരിച്ച് നടക്കും. ഹിസ്കിയ രാജാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 39-38 വായിച്ചൊക്കെ കാണാം. അവന് പൂജാഗിരികളെയൊക്കെ തകർത്ത് യഹോവയ്ക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഭരണം കാഴ്ചവെച്ച രാജാവാണ്. അങ്ങനെയുള്ള രാജാക്കന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ ജോസിയ രാജാവിന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ പുത്രനായിട്ടുള്ള യഹോയാക്കീം ആ രാജാവ് വന്നുകഴിഞ്ഞപ്പോൾ അവന്റെ അപ്പൻ ചെയ്തതിന് നേരെ വിപരീതമായിട്ടാണ് ഇവൻ ചെയ്യുവാൻ തുടങ്ങിയത്. ഈ യഹോയാക്കീം രാജാവിന് വേറൊരു പേരുകൂടിയുണ്ട്, എലിയാക്കീം എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. അവന് ആ രാജ്യത്തെ അരാജകത്വത്തിലേക്കും ബാബിലോണിലേക്കുള്ള കാൽഡിയൻസിന്റെ അക്രമത്തിലെ അടിമത്തത്തിലേക്കും നയിച്ച് ദൈവത്തെ മറന്നുകളയുന്ന ഒരു രാജാവായി ജനവുമായി തീർന്നു. രണ്ട് രാജാക്കന്മാര് 23:31-37 വാക്യങ്ങളില് ഈ യഹോയാക്കീമിനെ കുറിച്ച് പറയുന്നത് നമുക്ക് വായിക്കാം. അതിനകത്ത് എലിയാക്കീം എന്ന മറ്റൊരു പേരും യഹോയാക്കീമിന് ഉണ്ടായിരുന്നു. അബക്കൂക്ക് പ്രവാചകന് ഈ സമയത്ത് പ്രവചിച്ചത് ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ആ യഹൂദ നാട്ടിന്റെ ഒരു പ്രവാസന കാലത്തെ കുറിച്ച് പ്രവചിക്കുകയാണ് ചെയ്തത്. ദൈവം പ്രവാചകന്മാർ മുഖേന്ദ്ര അരുളപ്പാടുകൾ കൊടുക്കുകയും ആ പ്രവാചകന്മാർ മുഖാന്തരം ജനങ്ങളെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിൽ ഉൾപ്പെട്ട ഒരു ചെറിയ പ്രവാചകനാണെന്ന് ഹബക്കൂക്ക് തന്റെ പ്രവചനത്തില് പറയുന്നുണ്ട്. ബാബിലോൺ ഉടൻ തന്നെ നിങ്ങളെ വന്ന് ആക്രമിക്കും, അവരുടെ അടിമത്തത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന്. ആ പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്, അത് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഹബക്കൂക്ക് പ്രവാചകനെ കുറിച്ച് വലുതായിട്ടൊന്നും വേദപുസ്തകത്തിൽ പറയുന്നില്ല. അതിനകത്ത് തന്നെ വളരെ നിഗൂഢമായിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ ഉള്ളൂ. നമ്മളുടെ ഇന്നത്തെ ബൈബിളിനകത്ത് അതിനെക്കുറിച്ച് അധികം ഒന്നും പറഞ്ഞിട്ടുമില്ല, വലുതായിട്ടൊന്നും അറിയത്തുമില്ല. എങ്കിലും യഹൂദന്മാരുടെ ഈ റബായിസിന്റെ പഠിപ്പിക്കലുകളില് അവര് ഡിബേറ്റ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ഡിബേറ്റ് പഠിപ്പിക്കലില് ഒരു റബായി പറയുന്നത് സെറാഫ്തിലെ വിധവയുടെ പുത്രനെ മരണത്തന്തം ജീവിപ്പിച്ച് ഏലിയാവ് ജീവിപ്പിച്ചു കൊടുത്ത ആ പുത്രനാണെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം അത് പറയാൻ കാരണം ഈ ഹബക്കൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പിന്നെ ദ എംബ്രേസർ എന്നും ദ റെസലർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആലിംഗനം ചെയ്യുക, എംബ്രേസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഹബക്കൂക്ക് എന്നുള്ള നാമം ഉപയോഗിച്ചിരിക്കുന്നത്. പ്രവാചകൻ എലിയ പ്രവാചകനെ അവളുടെ ആ ജയിപ്പിച്ച മകന്റെ അമ്മയോട് പറയുന്നുണ്ട്, ഇതാ വിധവയോട് പറയുന്നു, ഹിയർ ഈസ് യുവർ സൺ, എംബ്രേസ് ഹിം. അതുകൊണ്ടാണ് അവന്റെ പേര് ഹബക്കൂക്ക് എന്ന് യഹൂദ പാരമ്പര്യത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഹബക്കൂക്കിന്റെ പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ 19-ാമത്തെ വാക്യത്തില് സംഗീത പ്രമാണിക്ക് തന്ത്രിനാഥത്തോടെ എന്ന് അവസാനിക്കുന്നതും ഒരു വാക്യമുണ്ട്. ജെറുസലേം ദേവാലയത്തിലെ ഒരു ക്വയർ മാസ്റ്റർ ആയിരുന്നു എന്നും ഒരു ലേവി വംശത്തിൽ ജനിച്ച ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ദേവാലയവുമായി ബന്ധപ്പെട്ട അടുത്ത തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവനോ ആണ് എന്നും പറയപ്പെടുന്നുണ്ട്. നമ്മള് മലയാളത്തിലെ ഈ അപ്പോക്രിഫൽ ബുക്ക് എനിക്കറിയത്തില്ല ഏതാണെന്നും വേദപുസ്തകത്തിൽ എവിടെയാണ് അതെന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നാൽ ഇംഗ്ലീഷില് ഒരു അപ്പോക്രിഫൽ ബുക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ NRSV ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വെർഷൻ, അല്ലെങ്കിൽ അതിന് ദ ന്യൂ അനോട്ടേറ്റഡ് ഓക്സ്ഫോർഡ് ബൈബിൾ, അത് ഒരു 98% ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ട്രാൻസ്ലേഷനും നല്ല ലാംഗ്വേജുമാണ്. അത് ഈസ് ഫെയ്ത്ത്ഫുൾ ടു ദ ഒറിജിനൽ ലാംഗ്വേജ്. അതായത് സെപ്റ്റുവാജിനിന്റെ ഗ്രീക്കും ഹീബ്രുവിന്റെ ഒറിജിനൽ ലാംഗ്വേജുമായിട്ട് വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് നിൽക്കുന്ന, നല്ല വായിക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള ഒരു ലാംഗ്വേജുമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് NRSV. NRSV അതിനകത്ത് ബെൽ ആൻഡ് ദ ഡ്രാഗൺ എന്നും പറഞ്ഞ് ഒരു അധ്യായമുണ്ട്. അത് NRSV പേജ് 1552 പേജിലാണ് കൊടുത്തിരിക്കുന്നത്. അത് പാർട്ട് ഓഫ് ദ ഡാനിയലിന്റെ പുസ്തകമായിട്ട് ചിലയിടത്ത് എഴുതിയിട്ടുണ്ട്. സൂസന്ന എന്നുള്ള കഥാപാത്രവും ആ കഥയും അത് കഴിഞ്ഞ് ബെൽ ആൻഡ് ഡ്രാഗനകത്തും ഉണ്ട്. അതിനകത്ത് പറയുന്നത് ബൈ മിസ്റ്റീരിയസ്ലി ട്രാൻസ്പോർട്ടഡ് ഈ ഹബക്കൂക്കിനെ, അതായത് ഹബക്കൂക്കിന്റെ തലയിലെ മുടി ചുരുട്ടിപ്പിടിച്ച് പൊക്കിയെടുത്തുകൊണ്ട് ഒരു ദൂതൻ ആകാശത്തിലൂടെ പറന്ന് ഡാനിയേലിന്റെ സിംഹക്കുട്ടിയെ കൊണ്ടിട്ടു, അത് ഇദ്ദേഹം ഉണ്ടാക്കിയ ഭക്ഷണം ഡാനിയേലിന് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് പാർട്ട് ഓഫ് ദ ഡാനിയൽസ് ബുക്കായിട്ടും കണക്കുന്നുണ്ട്. അവിടെയും ഹബക്കൂക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ ഒരിടത്തും ഹബക്കൂക്കിനെ കുറിച്ച് അധികം പറയുന്നില്ല. ഹബക്കൂക്ക് എ ലിറ്റിൽ ബുക്ക് ഇസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഹി ന്യൂ ദ സ്ക്രിപ്ചർ വെൽ, വാസ് എ കമ്പറ്റന്റ് തിയോളജിയൻ, ആൻഡ് ഹാഡ് എ ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ബിക്കോസ് ഓഫ് ദ സാംസ് ഇൻ ചാപ്റ്റർ 3, മൂന്നാമത്തെ മറ്റു സംഗീതം, സം സ്കോളേഴ്സ് തിങ്ക് ഹി മേ ഹാവ് ബീൻ എ പ്രീസ്റ്റ് ഹൂ ലെഡ് വർഷിപ്പ് ഇൻ ദ ടെമ്പിൾ. As I told you earlier, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വർഷിപ്പിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പുരോഹിതനായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അത് നമുക്ക് ആ ഭാഗത്തു നിന്നും എന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് എന്റെ ടെക്സ്റ്റിലേക്ക് കടക്കാം. ഹിസ് നെയിം മീൻസ് ടു എംബ്രേസ്, അല്ലെങ്കിൽ ഒരു പിന്നെ ആലിംഗനം ചെയ്യുന്നവനും അല്ലെങ്കിൽ റസൽ ചെയ്യുന്നവനും, ഈ രണ്ട് പേരിന്റെ ഈ രണ്ടർത്ഥവും അന്വർത്ഥമായിട്ട് ഈ ഹബക്കൂക്കില് വന്നു പിടിക്കുന്നുണ്ട്. ഈ റസൽസ് വിത്ത് ഗോഡ്, ദൈവമായിട്ടൊരു മൽപിടുത്തം യാക്കോബിനെ പോലെ തന്നെ നടത്തുന്നുണ്ട്. ഇസ് എ ഫിസിക്കലി അല്ല, അത് കൺസേണിങ് ഇൻ ദ പ്രോബ്ലം ഓഫ് ഹൗ എ ഹോളി ഗോഡ് കുഡ് യൂസ് എ വിക്കറ്റ് നേഷൻ ലൈക്ക് ബാബിലോൺ ടു ചേസ്റ്റൻ ദ പീപ്പിൾ ഓഫ് ജൂഡ. എങ്ങനെയാണ് ഈ യഹൂദന്മാരെ ദൈവത്തിന്റെ ജനത്തെ ഒരു ദൈവമില്ലാത്ത ഒരു ജാതിയെ കൊണ്ട് എങ്ങനെ അവരെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ അവരെ അഭ്യസിപ്പിക്കാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ പണീഷ് ചെയ്യാം എന്നുള്ള ഒരു റസലിംഗ് ദൈവവുമായിട്ട് നടത്തുന്നുണ്ട്. മാനസികമായിട്ട് ചോദ്യങ്ങൾ മുഖേന, ഡൗട്ട് മുഖേന ഇങ്ങനെ നടത്തുന്നുണ്ട്. ദ സെയിം ടൈം ആൻഡ് ഹി എംബ്രേസ് ഗോഡ് ബൈ ഫെയ്ത്ത്. പിന്നെ ബൈ വിശ്വാസത്താൽ ദൈവത്തെ മുറുകെ പിടിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗോഡ് ആൻഡ് ഹബക്കൂക്ക് ആൾസോ വാസ് ദ വിത്ത് സ്പിരിച്വൽ ഡിക്ലൈൻ ഓഫ് ദ നേഷൻ ആൻഡ് വൈ ഗോഡ് വാസ് നോട്ട് ഡൂയിങ് എ സംതിങ് എബൌട്ട് ഇറ്റ്. ആത്മീയമായിട്ടുള്ള മൂല്യച്യുതി ഉണ്ടായപ്പോൾ ദൈവത്തോട് ഹബക്കൂക്ക് ചോദിക്കുകയാണ്, ഈ റിസൾട്ട് വിത്ത് ഗോഡ് എന്ന് വെച്ചാൽ ശരീരമായിട്ടല്ല, ആത്മീയമായിട്ട് ദൈവത്തോട് ചോദിക്കുകയാണ്, വൈ കാൻഡ് യു ഡു സംതിങ് ഫോർ യുവർ പീപ്പിൾ ഗോഡ്. പീപ്പിൾ വിൽ റിവൈവ്ഡ് ബട്ട് ഗോഡ് വാസ് നോട്ട് ആൻസറിങ് ഹിസ് പ്രേയേഴ്സ്. 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം. അത് നിങ്ങളുടെ മുൻപിലെ പുസ്തകം വേറെ പുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൂടി കണ്ണുപിടിച്ചു കഴിഞ്ഞാൽ, വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ദ പ്രോഫറ്റ്സ് സ്റ്റേറ്റ്മെന്റ് ദ ജസ്റ്റ് ഷാൾ ലീവ് ബൈ ഹിസ് ഫെയ്ത്ത്, 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്ക്, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോസ്തൽ പോളിന് ഈ എഴുത്തുകളെ കൂടി കടന്നു പോകുമ്പോൾ കിട്ടിയ ഒരു ചിന്തയാ ഞാനിത് തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ ചെറിയനായ ഈ ഒരു ചെറിയ വാക്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടിട്ട് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ മൂന്ന് എഴുത്തുകൾ, മൂന്ന് ലേഖനങ്ങൾ, മൂന്ന് പുസ്തകങ്ങൾ എഴുതേണ്ടി വന്നു. ഒരു പുസ്തകമല്ല, മൂന്ന് പുസ്തകങ്ങൾ എഴുതേണ്ടി വന്നു അദ്ദേഹത്തിന്. ഒന്നാമത്തെ പുസ്തകം അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഗലേഷ്യൻസ്, റോമൻസിന്റെ 1:17, ഗലേഷ്യൻസിന്റെ 3:11, എബ്രായ ലേഖനത്തിന്റെ 10:38, മൂന്ന് പുസ്തകങ്ങളും മൂന്ന് സ്ഥലത്ത് അദ്ദേഹം ഈ ഒരു വാക്യം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. എംഫസിസ് ഇൻ ദ റോമൻസ് ഈസ് ദ ജസ്റ്റ്, നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിന് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് റോമൻസിൽ പറയുമ്പോൾ, അത് ഗലേഷ്യൻസിലേക്ക് വരുമ്പോഴത്തേക്ക് ഹൗ ഹി ഷുഡ് ലിവ്, നീതിമാൻ എങ്ങനെ ജീവിക്കണം എന്ന് ഗലേഷ്യൻസ് കാണിച്ചു കൊടുക്കുകയാണ്. ബൈ ഫെയ്ത്ത് എങ്ങനെ ജീവിക്കാമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എബ്രായ ലേഖനത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫെയ്ത്ത് എന്നുള്ളത് ടു ലിവ്, അതായത് വിശ്വാസികൾ ഒരു വിശ്വാസത്തിന്റെ പരമ്പരയായിട്ടുള്ള വിശ്വാസികളുടെ ഒരു കൂട്ടം തന്നെ വന്നിട്ട് അവരെങ്ങനെയാണ് ഈ വിശ്വാസത്താൽ ജീവിച്ചു എന്നുള്ള എബ്രായ ലേഖനത്തിൽ കാണിക്കുന്നുണ്ട്. ദ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ബോൾഡ് ഫേസ് ടൈപ്പ് ആർ ദ ആൻസേഴ്സ് ദ ഗോഡ് ഗേവ് ടു ഹബക്കൂക്ക് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ്. They remind us that no matter how difficult life may become, God's promises can be trusted. His glory will one day prevail, and He is on the holy throne in a complete control of the people and events. Nammala jeevithathil nammala jeevithathil thanne personal aayittu edutha thanne rajyathinte prabhasangal eduthu kaniyal ivda parayunna ella prashnangalum ഇന്ന് നമ്മുടെ മുൻപിലും നമ്മുടെ ഇടയിലും നമ്മുടെ ജീവിതത്തിലും രാജ്യത്തിലും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനകത്ത് അവര് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, അതിനകത്ത് അതിന്റെ വെക്കാബുലറി ഇൻ ദ ചാപ്റ്റർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ടൈംസ് ആർ ഡിഫിക്കൽട്ട് ആൻഡ് ഡേഞ്ചറസ് ഫോർ ദ യൂസ് വേർഡ്സ് ലൈക്ക് വയലൻസ്, ഇനിക്വിറ്റി, ഗ്രീവൻസസ്, മിസറി, ഡിസ്ട്രക്ഷൻ, സ്ട്രൈഫ്, കണ്ടൻഷൻ ആൻഡ് ഇൻജസ്റ്റിസ്. ഇതുപോലെ ഇതെല്ലാ വാക്കുകളും ഇന്നത്തെ ലോകത്തില് സംഭവിക്കുന്നില്ലേ? നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ നോക്കുമ്പോൾ ഈ ഹബക്കൂക്ക് നേരിട്ട് യഹൂദ ജനത നേരിട്ടതായിട്ടുള്ള സംഗതികൾ ദൈവത്തോട് നോക്കുമ്പോൾ ആ ദൈവം നമ്മളെ മറന്നു കളഞ്ഞോ എന്ന് നാം സാധാരണ ചിന്തിക്കാറുണ്ട്. അങ്ങനെ പക്ഷേ ജീവിതത്തിൽ അത് ഇറ്റ് ഈസ് നോർമൽ. നമ്മൾ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ് ദൈവത്തോടെ. ഒരു വിശ്വാസി അത് ചോദിക്കുന്നത് ദൈവത്തിന്റെ ആ വിശുദ്ധിയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു വിശ്വാസി ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ ഹബക്കൂക്കും ചോദിച്ചിരിക്കുന്നത്. ക്രിസ്ത്യൻസ് ആർ ഹൂ claims to be without problems are either not telling the truth or not growing and experience the real life. നമ്മൾ പറയും ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ വിശ്വാസത്തിൽ വന്നവനാണ്, എനിക്കൊരു പ്രോബ്ലം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ either he is lying or യഥാർത്ഥ ജീവിതത്തെ ഫേസ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരിക്കലും യേശു ക്രിസ്തു ഒരു കർത്താവ് അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാരെ, പിതാക്കന്മാരെ, ദേ നെവർ പ്രോമിസ്ഡ് എ ലൈഫ് വിത്തൌട്ട് എനി പ്രോബ്ലംസ്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു ഒരു ഒരൊറ്റ വ്യക്തി പോലും, ഒരു സത്യ ക്രിസ്ത്യാനികൾ പോലും ലോകത്ത് ജീവിച്ചിരുന്നിട്ടില്ല. എല്ലാവർക്കും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. നമുക്കിന്ന് നമ്മൾ നേരിടുന്നതായിട്ടുള്ള വസന്തകളെ, രോഗങ്ങളെ, ദുഃഖങ്ങളെ, ക്യാൻസറുകള്, ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, ഫാമിലി ഡിഫിക്കൽട്ടീസ്, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മളെക്കാൾ മുമ്പ് കടന്നുപോയിരിക്കുന്ന എല്ലാ വ്യക്തികളും നേരിട്ടിട്ടുള്ളതാണ്. ഇനി വരുവാനിരിക്കുന്ന ജനങ്ങളും അത് നേരിട്ടുകൊണ്ടിരിക്കേണ്ട പ്രശ്നങ്ങളാണ്. ഇസ് തിങ്കിങ് ദാറ്റ് അവർ ലിവിങ് ഇൻ എ റിലിജിയസ് ഡ്രീം വേൾഡ്. ഇവരെ പ്രശ്നമില്ല എന്ന് പറയുന്നവർ ദേ ആർ ഇൻ ദ റിലിജിയസ് ഡ്രീം വേൾഡ് ജീവിക്കുന്നതാണ്. ലൈക്ക് ജോബ്സ്, അവന്റെ ജോബിന്റെ നാല് കംഫർട്ടേഴ്സ് വന്നു, അൺകംഫർട്ടർ കംഫർട്ടേഴ്സ് എന്നാണ് അവർ പറയുന്നത്. അവർക്ക് അവന്റെ പ്രശ്നങ്ങളൊന്നും അവർക്കൊരു കാര്യമില്ല. അവൻ പറയുന്നത് ഇത് നിന്റെ തെറ്റുകൊണ്ട് വന്നതാ, നിന്റെ പാപം കൊണ്ടായി വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ, നിനക്ക് നിന്റെ ദേഹത്തെ ചൊറിച്ചിലും പ്രയാസങ്ങളും ഒക്കെ ചൊറിയൊക്കെ വന്നിരിക്കുന്നത് നിന്റെ പാപം കൊണ്ടാ. അവന്റെ സ്വന്തം ഭാര്യ പോലും പറഞ്ഞു, നീ അങ്ങ് ഉപേക്ഷിച്ചുള്ള ദൈവത്തെ, നീ എന്തിനാ ഇതിനെ മുറുകെ പിടിച്ചു നടക്കുന്നത്? ഇറ്റ്സ് എ കംഫർട്ടബിൾ ലൈഫ് ഈസ് ദി അതർ സൈഡ്. അവിടെയാണ് പറയുന്നത് പ്രോസ്പെറ്റി ഗോസ്പെൽ. ആ പ്രോസ്പെറ്റി ഗോസ്പെലിന് പോയി കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് പ്രോമിസ് യു ഹെൽത്ത്, വെൽത്ത് ആൻഡ് ലോങ് ലൈഫ്. ഹെൽത്തി, വെൽത്തി ആൻഡ് ലോങ് ലൈഫ്, ദാറ്റ്സ് പ്രോസ്പെറ്റി ഗോസ്പെൽ. നമുക്കൊരിക്കലും യേശു ക്രിസ്തു പ്രോമിസ് ചെയ്തിട്ടില്ല, ടേക്ക് അപ്പ് മൈ ക്രോസ് ആൻഡ് ഫോളോ മീ. നോട്ട് മൈ ക്രോസ്, ഹി സേസ് ടേക്ക് അപ്പ് യുവർ ക്രോസ്. നിങ്ങളെ നിങ്ങളുടെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ എന്റെ കുരിശെടുക്കാനല്ല. നമുക്ക് നമ്മുടെ സഹോദരന്റേതോ നമ്മുടെ ബന്ധുമിത്രാദികളുടേതോ നമ്മുടെ അയൽക്കാരന്റെയോ നമ്മൾ സ്നേഹിക്കുന്ന വേറെ ഒരു കുരിശ് നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. നമ്മള് നമ്മുടെ കുരിശ് നാം തന്നെ ചുമക്കണം. ആ കുരിശെടുത്തുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യണം. കർത്താവ് പിന്നെ ദാവീദ് ചോദിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തു ഏറ്റു പറഞ്ഞിട്ടുണ്ട്, മൈ ഗോഡ് വൈ ഹാസ് ദ ഫോർസേക്കൻ മീ. സങ്കീർത്തനം 22:1, എന്റെ ദൈവമേ എന്റെ ദൈവം ദൈവമേ നീ എന്നെ കൈവിട്ടതുണ്ട് എന്ന് അവർ ചോദിച്ചെങ്കിൽ കർത്താവ് മത്തായിയുടെ സുവിശേഷം 27:46 ചോദിച്ചിട്ടുണ്ട്, കുരിശിൽ കിടന്നുകൊണ്ട് ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു കാലത്തും നമ്മളെ അതിനൊക്കെ ഉപരിയായിട്ടുള്ളവരല്ല നമ്മൾ ഇത് തന്നെ ചോദിച്ചു പോകും, ദൈവമേ എന്തുകൊണ്ട് ഈ പരീക്ഷകൾ, ഈ പ്രശ്നങ്ങൾ, ഈ ബുദ്ധിമുട്ടുകൾ, ഈ ജാതികൾ അല്ലെങ്കിൽ ഈ രോഗങ്ങൾ എനിക്ക് വരുന്നു, എനിക്ക് മാത്രം ഇന്ന് വരുന്നു. നിങ്ങൾ നോക്കണം, നമുക്ക് മാത്രമല്ല വിശ്വാസികളായ സകല മനുഷ്യർക്കും അനുഭവിച്ചിട്ടുണ്ട്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അനുഭവിക്കുകയും ചെയ്യും. അവക്കൊക്കെ സർവൈവ് ദ ലാൻഡ്, ജൂഡ ലാൻഡ് ആൻഡ് വാച്ച് ദ ഇന്റർനാഷണൽ സീൻ. ഹി ഫൗണ്ട് ഹിംസെൽഫ് സ്ട്രഗ്ലിംഗ് വിത്ത് സം സീരിയസ് പ്രോബ്ലം, ബട്ട് ഹി ഡിഡ് ദ റൈറ്റ് തിങ്, ഹി ടുക്ക് ഹിസ് പ്രോബ്ലം ടു ദ ലോർഡ്. അതാണ് ഹബക്കൂക്ക് ചെയ്തത്. ഹി ടുക്ക് ദ പ്രോബ്ലം, അവന് നോക്കി ഭയങ്കര പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്. അവിടെ പിന്നെ കാൽഡിയൻസിന്റെ ആക്രമണം കഴിഞ്ഞ് ബാബിലോൺസിന്റെ ആക്രമണത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു, ഈജിപ്റ്റ് കൂട്ടുകൂടുന്നു. ഇതിനെല്ലാം യഹൂദക്കെതിരായിട്ട് വരാൻ പോകുന്ന സംഗതികളാണ് എന്ന് അവന് മനസ്സിലാക്കിക്കൊണ്ട് ഹി ടുക്ക് ഇറ്റ് ടു ദ പ്രോബ്ലം ടു ദ ഗോഡ്. അവിടെ ആ പ്രശ്നത്തിലേക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് പോകുന്നത്, ആ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപാകെയാണ് നിന്നിരിക്കുന്നത്. ഹബക്കൂക്ക് ഫോക്കസ്ഡ് ഓൺ ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ആസ് ജോന ഡൺ വെൻ ഹി ഡിസഗ്രീഡ് വിത്ത് ഗോഡ്. ജോനായെ പോലെ ഹബക്കൂക്കും അങ്ങനെ ഡിസഗ്രിമെന്റ് ആയിരിക്കുന്നു. ജോന 4:2 രണ്ടാമത്തെ വാക്യം തുറന്ന് ജോനയ്ക്ക് ഇത് അത്യന്തികം അനിഷ്ടമായി, അവന് കോപം വന്നു, അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുഭവിക്കുന്നവൻ എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ടാ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ ദൈവമേ, ഞാൻ അവിടെ പോകത്തില്ല, അവരോട് ഉപദേശിക്കത്തില്ല, അവർ നശിച്ചു പോകട്ടെ എന്ന്. പക്ഷേ ഇത് ഏകദേശം ഇത് തന്നെയാണ് ഹബക്കൂക്കും പറയുന്നത്. പക്ഷേ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി പ്ലാന് വേറൊന്നായിരുന്നു. മെൻ ഓഫ് ദ ഫെയ്ത്ത് ആർ ഓൾവേസ് ദ മെൻ ഹു ഹാവ് ടു കൺഫ്രണ്ട് പ്രോബ്ലംസ്. അതായത് വിശ്വാസമുള്ള മനുഷ്യന് എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കാം. ഹി വിൽ ഹാവ് ദ പ്രോബ്ലംസ് ഫോർ യു ബിലീവ് ഇൻ ഗോഡ്. സംസ് യു ഹു അലോസ് ദ സെർട്ടൻ തിങ്സ് ടു ഹാപ്പൻ. ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ ചില സംഗതികൾ നടത്തുന്നതിന് ദൈവം അനുവദിച്ചിട്ടുണ്ട്. കാരണം വേർ ഹി മസ്റ്റ് നോ വേർ ഹി സ്റ്റാൻഡിങ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ നാം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പരീക്ഷകൾ നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്, കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതായത് അബ്രഹാമിന്റെ ജീവിതത്തിലെ അതുപോലെ ചെറിയ പരീക്ഷകൾ അവനുണ്ടായിട്ടുണ്ട്. ആ ജീവിതത്തിലെ പല കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. ഒരു വിശ്വാസിക്ക് അങ്ങനെയുള്ള ചില പരീക്ഷകള് ഹി ഹാസ് ടു കൺഫ്രണ്ട് ദ പ്രോബ്ലംസ്. അതുപോലെ സെട്ടൻ ബട്ട് കീപ് ഇൻ മൈൻഡ് ദാറ്റ് ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൗട്ട് ആൻഡ് അൺബിലീഫ്. സംശയവും വിശ്വാസരാഹിത്യവും രണ്ടും രണ്ടാണ്. ലൈക്ക് എ ഹബക്കൂക്ക് ഇൻ ദ ഡൗട്ടർ ക്വസ്റ്റ്യൻസ് ഗോഡ് ആൻഡ് മേ ഈവൻ ഡിബേറ്റ് വിത്ത് ഗോഡ് ബട്ട് ദ ഡൗട്ടർ ഡസ് നോട്ട് അബാൻഡൻ ഗോഡ്. ഡൗട്ടുള്ളവന് ഒരിക്കലും ദൈവവുമായിട്ട് ചോദ്യം ചെയ്യും, ദൈവവുമായിട്ട് ഡിബേറ്റ് ചെയ്യും, പക്ഷേ ദൈവത്തെ ഉപേക്ഷിക്കത്തില്ല ഡൗട്ടുള്ളവൻ, സംശയമുള്ളവൻ. ലൈക്ക് സെയിന്റ് തോമസ്, സംശയമുണ്ടായിരുന്നു, സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് ദൈവത്തെ സമീപിച്ചു, ദൈവത്തെ ഉപേക്ഷിച്ചിട്ടില്ല. എന്നാൽ ബട്ട് അൺബിലീഫ്, വിശ്വാസരഹിതരെ, ഹി ഈസ് എ റിബല്യൻസ് അഗൈൻസ്റ്റ് ഗോഡ് ടു റെഫ്യൂസ് ടു അക്സെപ്റ്റ് വാട്ട് ഹി സേസ് ആൻഡ് വാട്ട് ഹി ഡസ്. ലൈക്ക് ഫെറോ, ഫെറോവിനെ പോലെ ആ ദൈവത്തിന് എതിരായിട്ട് നിൽക്കുന്നവനാണ് അൺബിലീഫ് എന്ന് പറയുന്നത്, വിശ്വാസരാഹിത്യമില്ലാത്തവൻ. അവന് ദൈവത്തിന് നിന്നും അകന്ന് ജീവിക്കുന്നവനാണ്. ഡൗട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ്സ് എ ഡിഫറന്റ് തിങ്. അൺബിലീഫ് ഈസ് ആൻ ആക്ട് ഓഫ് വിൽ, നമ്മുടെ സ്വന്തം വില്ലിൽ നിന്നുമാണ് അൺബിലീഫ് വരുന്നത്. ആ സമയത്ത് ഡൗട്ട് ഈസ് എ ബോൺ ഔട്ട് ഓഫ് ട്രബിൾഡ് മൈൻഡ് ആൻഡ് ബ്രോക്കൺ ഹാർട്ട്. ഒരു തകർന്ന ഹൃദയത്തിൽ നിന്നും സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് തരളിതമായിട്ടുള്ള ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഡൗട്ട് എന്ന് പറയുന്നത്. അത് ദൈവമാണ് ആ ഡൗട്ട് മാറ്റി കൊടുക്കുന്നത്. ഹബക്കൂക്കിനെ പോലെ സംശയമുണ്ടായിരുന്നു, പക്ഷേ ആ സംശയം മാറ്റിയിട്ട് മൂന്നാമത്തെ അധ്യായത്തിൽ വെച്ച് വരുമ്പോൾ ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ഒരു മനുഷ്യനെ നമുക്ക് കാണാം. അതാണ് ഹബക്കൂക്ക് പ്രവാചകൻ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. റോമൻസിലും ജസ്റ്റിഫിക്കേഷൻ നീതീകരണം ഗലാത്തിയരിലും, അതുപോലെ നമ്മുടെ നീതീകരണം റൈച്ചസ് യേശു ക്രിസ്തുവിലെ ഡെത്ത് ഓഫ് ദ ക്രൈസ്റ്റിലും. വിശ്വാസത്താൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് പുസ്തകങ്ങൾ എഴുതിയ പരിശുദ്ധ പൗലോസിനെയും, സമയം ഗലാത്തിയ ലേഖനത്തെ ഗലേഷ്യർക്ക് എഴുതി പിന്നെ ഹബക്കൂക്ക് പ്രവാചകനെയും ഈ ചെറിയ സമയം കൊണ്ട് നമുക്ക് ഓർക്കാം. ഹബക്കൂക്കിനെ പോലെ ബുദ്ധിമുട്ടുകളും നമ്മുടെ എല്ലാ അവസ്ഥയിലും, ഏതവസ്ഥയിലും ദൈവത്തെ മുറുകെ പിടിക്കുക. സംശയമുണ്ട്, ദാറ്റ്സ് നോർമൽ. ആസ്ക് ഗോഡ്, ഹി വിൽ റിവീൽ ഹിസ് ഹോളിനെസ്. അതുകൊണ്ട് ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ, ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വചനങ്ങൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച് അച്ഛൻ.
താങ്ക് യു അച്ഛാ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിന്റെ അവസാന ഭാഗത്തെ ആസ്വാദവാക്യാണ് പ്രിയപ്പെട്ട അച്ഛൻ വളരെ അനുഗ്രഹീതമായ ഈ ധ്യാനം നിർവഹിച്ചത്. എനിക്ക് ആമുഖമായിട്ട് തന്നെ പറയട്ടെ, എനിക്ക് അച്ഛന്റെ ആ ഒരു ധ്യാനം എന്നതിനേക്കാൾ ഉപരി ഒരു ആ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സാധാരണഗതിയിൽ ഹബക്കൂക്ക് ഒക്കെ പ്രശ്നം എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ ഏതാണ്ട് മധ്യഭാഗത്തെ രണ്ട് മൂന്ന് പേപ്പറുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പുസ്തകമായതുകൊണ്ട് അധികാരം ശ്രദ്ധിക്കപ്പെടാറില്ല. പക്ഷെ വളരെ അച്ഛനത് പറഞ്ഞു തന്നു, വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം എന്ന് പറയുന്നത്. കാരണം നമ്മെ ഒരുപാട് വിശ്വാസ സംഘർഷങ്ങളിലേക്കും ആ വിശ്വാസ സംഘർഷങ്ങളിൽ നിന്നും ദൈവം നൽകുന്ന ചില വെളിച്ചത്തിലേക്കും ആ വെളിച്ചത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന പ്രത്യാശയുടെയും ആ പ്രത്യാശയിൽ നിന്ന് നമുക്കുണ്ടാകാൻ പോകുന്ന ആനന്ദത്തിന്റെയും വലിയ ഒരു ഒരു സമഗ്രഹമായ തലമാണ്
ഈ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നത്. വളരെ വളരെ ആഴമായിട്ടുള്ള, വളരെ രണ്ട് മൂന്ന് നാല് പേപ്പറുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പുസ്തകമാണെങ്കിലും വളരെ ചിന്തോദ്ദീപകമായ ഒത്തിരി ആശയങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഒരു ഭാഗമാണ് ഹബക്കൂക്ക്. അച്ഛനതിനെ പറ്റി വളരെ ഒരുപക്ഷെ ഒരു 15 മിനിറ്റത്തെ പ്രസംഗം കൊണ്ട് പറയേണ്ട ഒരാശയമല്ലത്, എങ്കിലും അച്ഛന്റെ അതിന്റെ ഒരു സംഗ്രഹം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അച്ഛനത് വെളിപ്പെടുത്തി തന്നു എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഹബക്കൂക്ക് പ്രവാചകൻ പ്രവചിക്കുമ്പോൾ അച്ഛനത് പറയുകയുണ്ടായി, അദ്ദേഹത്തെ ബാധിച്ചിരുന്ന രണ്ട് പ്രതിബന്ധങ്ങളാണ് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ അതിനെ അദ്ദേഹത്തെ ഉത്തേജിപ്പിച്ചത്. ആ രണ്ടവസ്ഥകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ ദൈവത്തെ ഭയമില്ലാതെ ജീവിക്കുന്ന യഹൂദ ജനത്തിന്റെ ശരിയല്ലാത്ത ജീവിത ശൈലികളിൽ അത് കണ്ട് മനം മടുത്ത പ്രവാചകൻ ഇതെവിടെ ചെന്ന് എത്തി നിൽക്കും എന്നുള്ള വേദന ദൈവസന്നിധിയിൽ പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ ഉണ്ടാകാൻ പോകുന്ന ബാബിലോണിയ അടിമത്തത്തിൽ, കാരണം ഈ ഇവരുടെ ഈ ദോഷകരമായ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമായി ബാബിലോണിന്റെ പീഡനം ഉണ്ടാകും എന്നുള്ള ഒരു ബോധ്യം നൽകുന്നു. ഈ രണ്ട് സംഘർഷങ്ങളിടയിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ പ്രവാചകന്റെ ഒരു മാനസിക നിലവാരം എന്ന് പറയുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞ ഈ ഭാഗം, നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്നുള്ള ഒരു ചോദ്യം തന്നെ ഭയപ്പെടുത്തിയത് ഇത്തരം രീതി അവിടെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വലിയൊരു മാനസിക സംഘർഷം അതായിരുന്നു. കാരണം ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു, നീതിമാനെ ചലിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ദുഷ്ടൻ അതിന്റെ ശക്തി എല്ലാ പ്രഭാവത്തോടും വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാനസിക സംഘർഷത്തെ ബലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ദൈവത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ഒക്കെ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തമായ മറുപടി അദ്ദേഹത്തെ നൽകുന്നത്. ഈ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ നീതിമാനോ വിശ്വാസത്തിൽ ജീവിക്കും. എന്നിട്ട് ഈ വേഗത ഭാഗം അവസാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഒരുപക്ഷെ പലരും ഒക്കെ നിരന്തര പ്രസംഗങ്ങളിലൊക്കെ എടുത്തിട്ടുള്ളത് 17-ാം വാക്യം അവസാന അധ്യായത്തിന്റെ, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി തീരും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നാലികൾ ഉണ്ടാവുകയില്ല. എന്നിട്ട് ഇതെല്ലാം ഉണ്ടാവില്ല, എല്ലാം നെഗറ്റീവാണ്. പക്ഷെ ഈ നെഗറ്റീവിന്റെ മധ്യത്തിൽ ഈ വിശ്വാസത്തിൽ ജീവിക്കും എന്ന് പറഞ്ഞ നീതിമാന്റെ സാധ്യതയെപ്പറ്റി, പ്രത്യാശപൂർണമായ ജീവിത അനുഭവത്തെ പറ്റിയാണ് 18-ാം വാക്യം പറയുന്നത്. ഇവിടെ എല്ലാം നെഗറ്റീവ് ഉണ്ടായെങ്കിലും ആ നെഗറ്റീവിന്റെ അല്ലെങ്കിൽ ആ പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ നീതിമാന്റെ സാധ്യതയെപ്പറ്റി വെളിപ്പാക്കുന്നു, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും, യഹോവയ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാലുകൾ പോലെയാക്കുന്നു, ഉന്നതകളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഏറ്റവും സന്തോഷത്തോടുകൂടിയാണ് ഈ ആദ്യം കുറെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ സംശയങ്ങളും മാനസിക സംഘർഷങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നുവെങ്കിലും അതിന്റെ മധ്യത്തിൽ ദൈവവചനം കേട്ട്, ദൈവം നൽകുന്ന നിർദ്ദേശങ്ങൾ കേട്ട്, വിശ്വാസത്തെ മുറുകെ പിടിച്ചു നിൽക്കുന്ന ഒരു വിശ്വാസിക്കുണ്ടാകുന്ന ദൈവാനുഭവത്തെയൊക്കെ മുൻനിർത്തി പ്രത്യാശയോടെ കണ്ട് ആ പ്രതിബന്ധങ്ങളിലും സന്തോഷം കണ്ടെത്താനുള്ള ഒരു പ്രത്യാശയുടെ ആഹ്വാനമാണ് വാസ്തവത്തില് ഈ ഹബക്കൂക്ക് പ്രവാചകൻ നമുക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മൾ വീടുകളിൽ വ്യക്തിപരമായി ധ്യാനിക്കേണ്ട, വായിക്കേണ്ട ഒരു ഭാഗമാണ് ഈ പ്രഭാതത്തിൽ അച്ഛന ഇത്തരം രീതിയിലുള്ള വളരെ ചിന്തോദ്ദീപകമായ ഒരു ആശയം തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിൽ അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ്. ഞാൻ പലപ്പോഴും അച്ഛന്റെ ഒരു പ്രത്യേകത കണ്ടിട്ടുള്ളത്, ഞങ്ങളുടെ കൂടുതൽ ഈ ഹ്യൂസ്റ്റണില്, അച്ഛൻ ഹ്യൂസ്റ്റണിലാണല്ലോ നിങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ മിക്കവാറും ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ആളുകളാണ്. ഏതെങ്കിലുമൊക്കെ പള്ളികളിലെ പ്രോഗ്രാമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പള്ളികളിലൊക്കെ പോകേണ്ടി വരുമ്പോൾ സത്യത്തിൽ ഞങ്ങളാണ് അച്ഛനെ വിളിച്ചുകൊണ്ട് പോകേണ്ടത്. പക്ഷെ അച്ഛൻ നേരെ തിരിച്ചാണ്, അച്ഛനെ ഞങ്ങളെ വിളിച്ചിട്ട് അച്ഛൻ ഞാൻ വണ്ടിയും കൊണ്ടുവരാം, ഒരുങ്ങിയിരുന്നു, നമുക്ക് ഒന്നിച്ചു പോവാം. ആ വലിയൊരു ഒരു കരുതലുണ്ട് അച്ഛന്റെ. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടം അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യാൻ. കാരണം ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ പലപ്പോഴും അറിയാത്ത കാര്യങ്ങൾ പലതും പുതുതായി പഠിക്കാനുള്ള വലിയൊരു സാധ്യത അച്ഛനോട് വരുമ്പോൾ, ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത വേദവസ്തുവിലെ പല കാര്യങ്ങളിലും അച്ഛൻ ഒരുപാട് വായിക്കുകയും അച്ഛൻ്റെ ഒരു ചെറിയ ന്യൂനത എന്ന് പറയുന്നത് അച്ഛന്റെ അറിവിനനുസരിച്ച് അച്ഛനങ്ങോട്ട് ഞങ്ങൾ ഏത് വിഡ്ഢിത്തരങ്ങളും നല്ല ചുവേതര പറയുന്നത് പോലെ അച്ഛൻ നല്ല കാര്യങ്ങൾ പറയാൻ ഇച്ചിരി ഒരു പ്രയാസം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഒരു നല്ല ആശയങ്ങളുണ്ട് അച്ഛനെ, ഒരുപാട് അറിവിന്റെ ഒരു സ്രോതസ്സാണ് അച്ഛനെ. അച്ഛനെപ്പോഴും വാഴിക്കുകയും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുകയും അതിങ്ങനെ പറഞ്ഞു തരാനുള്ള അച്ഛന്റെ, പഠിപ്പിക്കാനുള്ള അച്ഛന്റെ ഒരു നല്ല മനസ്സുമുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അച്ഛന്റെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും വളരെ നമുക്ക് അനിവാര്യമാണ് ഹബക്കൂ പ്രവാചകനെ പറ്റിയൊക്കെ കുറെ കൂടെയൊക്കെ ഒന്നുമല്ലേ അതൊന്ന് പഠിക്കേണ്ട പുസ്തകമാണ്, കൂടുതൽ ചിന്തിക്കേണ്ടതാണെന്നെങ്കിലും ഒക്കെ മനസ്സിലാകാൻ തീർച്ചയായിട്ടും അച്ഛന്റെ ഒരു നല്ല ചുരുങ്ങിയ സമയം കൊണ്ടുള്ള നല്ലൊരു സ്പീച്ചിന് സാധിച്ചു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സ്നേഹവും നന്ദിയും വളരെ ആദരവോടുകൂടി അറിയിക്കുകയും ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പ്രത്യേകമായിട്ടുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത് നമ്മൾ സാധാരണ ഓർക്കാറുള്ള ആളുകളെയൊക്കെ നമുക്ക് പതിവ് പോലെ ഓർക്കാം. സ്പൈന് പ്രയാസമുള്ള സോനു ജെയിംസിനെ ഓർക്കാം, സൂസ്യാൻഡി ഓർക്കാം, സാം തോമസ് ഭാഗം ഓർക്കാം, സർജറി കഴിഞ്ഞ ഏലിയാമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൂലതന്റെ ഒരു മോളി പലതരത്തിലുള്ള മാനസിക ശാരീരിക പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നു, പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോളിക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ആലിസ് ജോസഫ് ഡാലസിലുള്ള മറ്റൊരു മോളി, ജിമ്മി ജോയൽ ജോയൽ മാത്യു നേരത്തെ ഇടയ്ക്ക് ഓർപ്പിക്കാറുണ്ട്, കുറെ കുഞ്ഞുങ്ങളോട് അവരെ ഓർക്കുക. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ എൺപണ്ടുള്ള കുഞ്ഞുമാനെ ഓർക്കാം. അദ്ദേഹത്തിന് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എങ്കിൽ തന്നെയും പഴയ രീതിയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന അദ്ദേഹത്തെ ഓർക്കുക. നമ്മുടെ പയ്യോളി അച്ഛന് അദ്ദേഹം ഇങ്ങനെ പ്രയാസത്തിൽ കൂടി കിടക്കുന്നു, പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുക. മറ്റവരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഓർക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ബിജോയി അച്ഛന്റെ മനസ്ഥാനം ലഭ്യമാകണ്ടക്കണം, അതിനുവേണ്ടി എല്ലാ അനുഗ്രഹമായി തീരാനായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മൾ ശിരസ്കൾ അതിന് മുമ്പ് സമർപ്പിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കരുതുന്ന സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം ഇന്റെ മധ്യാഹ്നത്തിലേക്ക് നയിക്കപ്പെടുന്ന ഈ നിമിഷം വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പട്ടക്കാരോടൊപ്പം ചേർന്ന് നിന്നെ സ്തുതിക്കാനും നിന്നെ മഹത്വപ്പെടുത്താനും നിന്ന് കൃപയോർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ ദൈവമേ. ഞങ്ങൾ നിലനിൽക്കുന്നതൊക്കെ അങ്ങയുടെ കരുണയാലാകുന്നു. ഞങ്ങൾക്ക് ചുറ്റും കണ്ണുപിടിക്കുമ്പോൾ എന്തോരും പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന മനുഷ്യർ ലോകത്തിലുണ്ട് ദൈവം. അതിൽ നിന്നൊക്കെ വലിയ പ്രയാസങ്ങളില്ലാതെ നടന്നു പോകുന്നത് അങ്ങേക്ക് ഞങ്ങളോട് തോന്നുന്ന കരുണയും ഞങ്ങളോട് തോന്നുന്ന ദയവും മാത്രമാണ്. ആ ഒരു കരുണയും ദയവും അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഔദാര്യമായി ലഭിക്കുന്ന കരുതലാണെന്നുള്ള തിരിച്ചറിവ് ദൈവമേ, ആ സന്നിധിയിൽ താഴാനും അങ്ങയുടെ മുമ്പാകെ മനസ്സോട് വിശുദ്ധിയോടെ ജീവിക്കാനുമുള്ള സാധ്യതയായി തീരണമേ. പ്രിയപ്പെട്ട അച്ഛനിൽ കൂടി തിരുവചനത്തിൽ ഞങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചതുപോലെ പലതരത്തിലുള്ള ആത്മീയ സംഘർഷങ്ങൾ ലോകത്തിൽ കടന്നു വരുമ്പോഴും നീതിമാനെ ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും അടുത്തു വരുന്നവനെ ഒരിക്കലും തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യതയില്ലാത്ത ഈ ലോകത്തിൽ ഭക്തൻ അവിടുന്ന് കൃത്യമായി അവരെ അറിയുന്നു, അവരെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യം ഞങ്ങളിൽ രൂപപ്പെട്ടു വരുവാനും ആ ദൈവിക ശ്രദ്ധ പിടിച്ചു പറ്റത്തക്കവണ്ണം വിശ്വാസത്തിലും ഭക്തിയിലും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള അതിക്രമങ്ങൾ ഈ ലോകത്തിൽ വർദ്ധിച്ചു വരുന്നു. പ്രലോഭനങ്ങളിൽ കൂടിയും പ്രതിബന്ധങ്ങളിൽ കൂടിയും പിശാച് ഒരു ശത്രുവായി അനുനിമിഷം ഞങ്ങൾക്ക് ചുറ്റും നിന്നുകൊണ്ട് ഞങ്ങളെ പകയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും ദൈവമേ അതിന്റെ ഭീഷണികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അങ്ങയിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗവും ചില രോഗത്തെ പറ്റിയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് നടുക്കങ്ങളും പ്രയാസങ്ങളും മാനസിക ദുഃഖങ്ങളൊക്കെ കടന്നു വരും. എങ്കിലും അതിന്റെയൊക്കെ അപ്പുറം അവയൊക്കെ അതിജീവിക്കാൻ കഴിവുള്ള തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ പകരുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളെ അവിടുന്ന് വാഴ്ത്തണമേ. ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് ചേർത്ത് പിടിക്കണമേ. രോഗത്തിലും പ്രയാസത്തിലും കൂടെ കഴിവ് പോകുന്ന ആളുകളെയൊക്കെ ദൈവമേ അവിടുന്ന് ചേർത്ത് പിടിച്ച് വാത്സല്യിക്കണമേ. അങ്ങയുടെ ചേർന്നുള്ള ജീവിതം, അങ്ങയുടെ മുഖം കൊണ്ടുള്ള അവരുടെ യാത്ര, ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെയും കുറവുകളെയും ഒക്കെ മറന്നുകൊണ്ട് സന്തോഷത്തോട് സന്തോഷത്തിന്റെ നിമിഷങ്ങളാക്കി തീരുവാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന്റെ ആസക്തി മൂലവുമൊക്കെ തകർന്നു പോകുന്ന കുടുംബങ്ങളെയും ഗൃഹനാഥന്മാരെയും ഒക്കെ അവർ ശ്രദ്ധിക്കണമേ. അവരെയൊക്കെ യഥാസ്ഥാനപ്പെടുത്തണമേ, നന്മയിലേക്ക് നയിക്കണമേ. ദൈവം ചുമതലപ്പെടുത്തിയ ഉത്തരവാദിത്തങ്ങളെ ശ്രദ്ധയോടെ പരിപാലിക്കാൻ ഉള്ള ബോധ്യവും തിരിച്ചറിവും നിന്റെ മക്കൾ കടന്ന് പ്രദാനം ചെയ്യണമേ. ഈ തലമുറകളൊക്കെ വഴിവിട്ട് പോകുന്നു, തിന്മയുടെയും പാപത്തിന്റെയും ഒക്കെ തലങ്ങളിലേക്ക് വീണു പോകുമ്പോൾ അവരെയൊക്കെ തിരിച്ചുകൊണ്ടുവരണമേ. അവരുടെ മനസ്സിനെ അവിടെ നിന്ന് നിയന്ത്രിക്കണമേ. നന്മയുടെ പാത വിച്ഛേദിച്ചുകൊണ്ട് തിന്മയിലേക്ക് അവർ പോകുമ്പോൾ അങ്ങയുടെ ബലമുള്ള ഭുജം നീട്ടി നിന്റെ മക്കളെയൊക്കെ തിരിച്ചുകൊണ്ടുവരണ്ടക്കോണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ നിന്ന് വാഴ്ത്തണം, അനുഗ്രഹിക്കണമേ. യുവാക്കന്മാർ യുവതികളെ ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കരങ്ങളിൽ ഓർക്കട്ടെ. എല്ലാവരെയും അവിടെ നിന്ന് വാഴ്ത്തണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ ജീവിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. ബാബാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും, പ്രത്യേകിച്ച് ഭദ്രാസനത്തിന് പത്രാപ്പുലത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. സഭയുടെ ആത്മിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സേവനം ചെയ്യുന്നവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഒക്കെ ഓർക്കുന്നു. മദ്യപാനവും യുദ്ധവും യുദ്ധക്കെടുതി മൂലം നശിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം മൂലവും സാംക്രമിക രോഗം മൂലവും ഒക്കെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു. അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണമേ. ഇതിൽ സംബന്ധിക്കുന്നവരെയും നേതൃത്വം നൽകുകയും ചെയ്യുന്നവരെയൊക്കെ അവിടെ നിന്ന് വാഴ്ത്തണമേ. പ്രത്യേകിച്ച് തിരുവാചാര ധ്യാനത്തിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദരൻ പ്രിയപ്പെട്ട ബിജോയേശനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പട്ടംകോട ശുശ്രൂഷയൊക്കെ അനുഗ്രഹമാകണമേ. അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ അങ്ങയുടെ വഴിയിൽ ഇവ വെട്ടാതെ യാത്ര ചെയ്യുന്ന ഒരു ദൈവദാസനായി നിന്റെ മകനെ നയിക്കുകയും നടത്തുകയും അനേകരെ ആ ഒരു സന്നിധിയിലേക്ക് നയിക്കുന്ന ഒരു നല്ല ആത്മീക നേതാവായി എന്റെ മകനെ അവിടുത്തെ ഒരുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയുടെ സമയത്തൊക്കെ ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. ഓരോ നിമിഷവും അങ്ങയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ഞങ്ങൾ നവീകരിക്കപ്പെട്ടവരായി തീരണമേ. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പുറത്ത് ദൈവമക്കളെന്നുള്ള അവകാശത്തോടെ ജീവിക്കത്തക്കവണ്ണം ഞങ്ങളെ ശ്രദ്ധിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർജമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും എന്ന് വന്നാൽ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.
ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ ഒരുപാട് സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകാൽ നാം ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും വ്യക്തികളോടുകൂടിയും ഈ പ്രാർത്ഥന ഫെലോഷിപ്പിനോടുകൂടിയും നമ്മുടെ പരിശുദ്ധ സഭയോടുകൂടിയും നമ്മുടെ ഭദ്രാസനത്തോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിട്ടുമാറാകണമേ.
ആമേൻ. തന്നിവാറുന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ബി സി വർഗീസച്ചനോട് ഒരിക്കൽ കൂടി പ്രാർത്ഥന കൂട്ടായ്മയുടെ ആദരവും സ്നേഹവും അറിയിക്കുന്നു. നിമാമനച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, എല്ലാവരോടും പ്രത്യേകമായിട്ട് സ്നേഹം അറിയിക്കുന്നു. നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട ഐസക് അച്ഛൻ ഒരു മാസത്തേക്ക് നാട്ടിലേക്ക് യാത്രയായിരിക്കുകയാണ്. അച്ഛൻ സുഖമായിട്ട് യാത്രയിൽ എത്തിച്ചേർന്നു. നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് സുഖമായി തിരിച്ചെത്തുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കണം എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നതോടൊപ്പം അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച ജൂലി ആന്റി, അതുപോലെ തന്നെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമേ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മുടെ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.